السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. بهمان ولا سهودرن ولا ستي وشواسي غلي الله سبحانه وتعالى ودي مهتايا أنقره التال كإن إذانم أعيش غلي لأي إمام نووي رحمة الله عليه ودي الأربعون النووية إن غرندم أدسانة بدتيانا نمال بدتشو ورندد أدلي نعلامة حديثنا سمندي چان كإن أعيش مدل نمال سمساري چون نريكندد الله سبحانه وتعالى നല്ല രീതിയിൽ കാര്യങ്ങൾ കേൾക്കുവാനും ഹക്ക് ഉൾക്കൊള്ളുവാനും എല്ലാത്തിലും ഉപരി അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഹദീസ് നമ്മൾ പറഞ്ഞിരുന്നത് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ആ കുട്ടിക്ക് സംഭവിക്കുന്ന വ്യത്യസ്തമായ അവസ്ഥകളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നു. എങ്ങനെയാണ് ഒരു കുട്ടിയുടെ ജനനത്തിന്റെ അവസ്ഥ, കുട്ടി ഉമ്മയുടെ ഗർഭപാത്രത്തിലുണ്ടായിരിക്കുമ്പോൾ മാറി വരുന്ന അവസ്ഥകളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് വളരെ വ്യക്തമായി വരച്ചു കാട്ടുന്നു. അതിൽ നമ്മൾ പറഞ്ഞത് ഒരു കുട്ടിയുടെ 120 ദിവസം വരെയുള്ള അവസ്ഥയെ സംബന്ധിച്ചാണ്. മൂന്ന് ഘട്ടങ്ങളിലായി, ആദ്യത്തെ 40 ദിവസത്തിൽ കുട്ടി നുതുഫയായിരിക്കും, രണ്ടാമത്തെ 40 ദിവസത്തിൽ അലഖയായിരിക്കും, മാംസപിണ്ഡമായിരിക്കും, രണ്ടാമത്തെ നാൽപ്പത് ദിവസത്തിൽ അത് രക്തപിണ്ഡമായിരിക്കും, മൂന്നാമത്തെ 40 ദിവസത്തിൽ അത് മാംസപിണ്ഡമായിരിക്കും എന്ന കാര്യം നമ്മൾ പറഞ്ഞു. അൽഹംദുലില്ലാ. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹുദൈഫത്ത് ബിൻ ഉസൈദ് അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്ന കാര്യം, 42 ദിവസം കഴിഞ്ഞാൽ ആ കുട്ടിയുടെ രൂപം എങ്ങനെയായിരിക്കണം എന്ന് അല്ലാഹു മലക്കിൻ അറിയിച്ചു കൊടുക്കും. അതേപോലെ തന്നെ ആ കുട്ടിയുമായി ബന്ധപ്പെട്ട് 42 ദിവസം നടക്കുന്ന ആ രൂപവുമായി ബന്ധപ്പെട്ട ചില വിശദീകരണങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ 42 ദിവസം കഴിഞ്ഞാൽ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന ഇൽമ് അള്ളാഹു മലക്കിന് അറിയിച്ചു കൊടുക്കും. അതോടുകൂടി കുട്ടിയെ സംബന്ധിച്ചുള്ള ആ ഒരു ഇൽമ് അള്ളാഹുവിന്റെ മാത്രം ഖാസ്സായ കാര്യത്തിൽ നിന്ന് പുറത്തായി എന്നതുവരെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, 120 ദിവസത്തിന് ശേഷം, അതായത് 4 ശേഷം നടക്കുന്ന അവസ്ഥകൾ എന്തൊക്കെയാണ്, അതാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മുടെ ഈ ഹദീസിൽ നമ്മൾ പ്രധാനമായും വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമേ നമ്മൾ സൂചിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ പഠിക്കുക, അതിനുവേണ്ടി സമയം കണ്ടെത്തുക, അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ പറയുന്നു, 4 ശേഷം, 120 ദിവസത്തിന് ശേഷം, സുമ്മ യുർസലു ഇലൈഹിൽ മലക്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന പ്രകാരം ഒരു മലക്കിനെ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഒരു മലക്ക് ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് വരും, അല്ലെങ്കിൽ അള്ളാഹു ഒരു മലക്കിനെ നിയോഗിക്കും. ഫയൻഫുഖു ഫീഹി റൂഹ്, ആ മലക്ക് അവിടെ റൂഹിനെ ഊതും. വയുഅ്മറു ബിഅർബഇ കലിമാതിൻ, അതേപോലെ തന്നെ 4 എഴുതാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കിനോട് കൽപ്പിക്കും. എന്തൊക്കെയാണ്? ബികത്ബി റിസ്ഖിഹി, അവന്റെ റിസ്ഖ് എഴുതാൻ, ഉപജീവനം എഴുതാൻ. വഅജലിഹി, അവന്റെ ആയുസ് എഴുതാൻ. വഅമലിഹി, അവന്റെ അമലിനെ സംബന്ധിച്ച് എഴുതാൻ. വശഖിയുൻ ഔ സഈദ്, അവൻ നല്ലവനാണോ അല്ലെങ്കിൽ ചീത്തയാണോ എന്ന കാര്യം എഴുതാൻ. ഈ 4 എഴുതാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കിനെ അയക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ചുരുക്കത്തിൽ 120 ദിവസത്തിന് ശേഷം നടക്കുന്ന പ്രധാനമായ 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒന്ന്, റൂഹിനെ ഊതൽ. രണ്ടാമത്തേത്, 4 എഴുതപ്പെടൽ. ഇതിലേതാണ് ആദ്യം നടക്കുക? മലക്ക് വന്നതിന് ശേഷം ആദ്യം എഴുതുകയാണോ ചെയ്യുക, അതല്ല റൂഹിനെ ഊതുകയാണോ ചെയ്യുക? സഹീഹുൽ ബുഖാരിയിൽ ഹദീസ് കാണാം, ആദ്യം ഇവിടെ നടക്കുക എഴുത്താണ്. മലക്ക് വരികയും ഈ 4 സംബന്ധിച്ച് എഴുതുകയും ചെയ്യും, അതിനുശേഷമാണ് റൂഹിനെ ഊതുക എന്ന് സഹീഹുൽ ബുഖാരിയിൽ വ്യക്തമായിട്ട് നമ്മൾക്ക് ഹദീസ് കാണാൻ വേണ്ടി സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഏതൊക്കെ 4 എഴുതുക? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒന്ന്, ബികത് ബി റിസ്ഖിഹി, അവന്റെ റിസ്ഖിനെ സംബന്ധിച്ച്, ഒരു വ്യക്തിയുടെ റിസ്ഖുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എഴുതാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കും. റിസ്ഖ് എന്ന് പറയുമ്പോൾ ഒരുത്തന്റെ ഉപജീവനം, ഒരു വ്യക്തിയുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട് അവന്റെ ജീവിതത്തിൽ അവന് ആവശ്യമായി വരുന്ന എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വതആല ആ മലക്കിന് അറിയിച്ചു കൊടുക്കും. ആ മലക്ക് അത് രേഖപ്പെടുത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഈ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഈ ഒരു അറിവ് ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ റിസ്ഖിനെ സംബന്ധിച്ച് എഴുതി വെച്ചിട്ടുണ്ട് എന്നൊരു ഇൽമ് ഒരു മുഅ്മിന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. കാരണം എന്താ, ആ ഒരു വിഷയത്തിൽ അചഞ്ചലമായ വിശ്വാസം നമ്മൾക്കുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ പതറുകയില്ല, അല്ലെങ്കിൽ വലിയ വലിയ സന്തോഷങ്ങൾ വരുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഉല്ലസിക്കുകയില്ല. മറിച്ച് നമ്മൾക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വ തആല എഴുതി വെച്ചത് മാത്രമേ എനിക്ക് വരികയുള്ളൂ. ഈ ഒരു ഹദീസിനെ അതുകൊണ്ടാണ് അഹ്ലുൽ ഇൽമ് എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ ഖദറിന്റെ വിഷയത്തിലുള്ള അസ്ലാണി ഹദീസ്. ഷെയ്ഖ് സ്വാലിഹ് ആലു ഷെയ്ഖ് ഹഫളഹുല്ലാ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഈ ഹദീസിനെ സംബന്ധിച്ച് പറയുന്നു, ഹാദൽ ഹദീസ് അസ്ലുൻ ഫീ ബാബിൽ ഖദർ, അള്ളാഹുവിന്റെ ഖദറിലുള്ള വിശ്വാസത്തിലുള്ള അസ്ലാണി ഹദീസ്, അതിന്റെ അടിസ്ഥാനമാണ് ഈ ഹദീസ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ സ്വഹീഹ് മുസ്ലിമിൽ കിതാബുൽ ഖദറിൽ കൊണ്ടുവന്നതായി നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പം ഖദറുമായി ബന്ധമുള്ള ഒരു ഹദീസാണ് ഈ ഒരു ഹദീസ്. എന്തുകൊണ്ടാണ്? ഞാൻ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഒരു വ്യക്തിയുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും മലക്ക് അവിടെ രേഖപ്പെടുത്തി വെക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ നമ്മൾക്ക് പറഞ്ഞു തരുന്നു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്, لو انكم كنتم توكلون على الله حق توكله لرزقتم كما يرزق الطير അല്ലെങ്കിൽ لرزقتم كما يرزق الطير تغدو خماسا وتروح بطانا. നിങ്ങൾ എങ്ങാനും അല്ലാഹുവിൽ ബരമേൽപ്പിക്കേണ്ടതുപോലെ ബരമേൽപ്പിച്ചിരുന്നുവെങ്കിൽ പക്ഷികൾക്ക് അല്ലാഹു റിസ്ക് നൽകുന്നതുപോലെ നിങ്ങൾക്കും അല്ലാഹു റിസ്ക് നൽകുമായിരുന്നു. എന്താണ് പക്ഷിയുടെ പ്രത്യേകത? തഗ്ദു ഖിമാസൻ വതറൂഹു ബിത്വാന, രാവിലെ കൂട്ടിൽ നിന്ന് പറന്നു പോകുമ്പോൾ ആ പക്ഷിയുടെ വയറിൽ ഒന്നുമില്ല, അതിന് ഭക്ഷണം കാണിച്ചു കൊടുക്കുന്നത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. അതുകൊണ്ട് തന്നെ വതറൂഹു ബിത്വാന, തിരിച്ചുകൊണ്ട് അതിന്റെ കൂട്ടിലേക്ക് അത് വരുമ്പോൾ അതിന്റെ വയറ് നിറഞ്ഞിരിക്കുന്നു, അതിന്റെ ഭക്ഷണം നൽകിയത് അല്ലാഹുവാണ്. ഇതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വതആല എന്റെയും നിങ്ങളുടെയും റിസ്ക്, ഉപജീവന മാർഗം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. ഈ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾക്ക് ഏത് പ്രയാസം വന്നാലും ഏത് ബുദ്ധിമുട്ടുകൾ വന്നാലും പതരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അറിയാം, കേരളത്തിന്റെ പല പ്രദേശങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കിയ മഴ കാരണമായിട്ട് പല ആൾക്കാർക്കും ബുദ്ധിമുട്ടിലായിട്ടുണ്ട്, പല ആൾക്കാരും പലതരത്തിലുള്ള നഷ്ടങ്ങളും നേരിട്ടിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഒരു മുഅ്മിന്റെ വിശ്വാസം എന്തായിരിക്കണം? ഖദ്ദർ അല്ലാഹു വമാ ശാഅ ഫഅൽ, അള്ളാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ചു, അള്ളാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തി, അതുകൊണ്ട് തന്നെ ഇതൊക്കെ സംഭവിക്കുന്നു. ഈ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ഏതൊക്കെ വിഷയങ്ങൾ അവന്റെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിലും അവന്റെ മനസ്സിൽ എന്റെ റിസ്ക് അള്ളാഹു സുബ്ഹാനഹു വതആല എഴുതി വെച്ചതാണ്, അള്ളാഹു എഴുതിയത് മാത്രമേ എനിക്ക് ലഭിക്കൂ എന്നൊരു വിശ്വാസം ഒരു വ്യക്തിയുടെ ഈമാനിൽ, ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉറച്ചുണ്ടെങ്കിൽ ഒരിക്കലും അവനെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴോ പതരേണ്ട ആവശ്യമില്ല. അതാണ് ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസിൽ നമുക്ക് കാണാം, അജബൽ ലി അംരിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം വളരെ അത്ഭുതം തന്നെയാണ്. മുഅ്മിനിന്റെ കാര്യം വളരെ അത്ഭുതം തന്നെയാണ്. അള്ളാഹു എന്നെയും നിങ്ങളെയും ഈമാനുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തുകൊണ്ടാണ് അത്ഭുതം? ഇന്ന അമഹു കുല്ലഹു ലഹു ഖൈറുൻ, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ എ ടു സെഡ് അവന്റെ ഖൈറ് മാത്രമാണ്, ഏത് കാര്യം വന്നാലും അവന്റെ ഖൈറാണ്. കേൾക്കുന്ന സ്വഹാബികൾക്ക് അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് ഒരു പക്ഷേ സ്വാഭാവികമായിട്ട് സംശയം തോന്നും, എങ്ങനെയാണ് എല്ലാം ഖൈറാവുക? ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്, പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്, ഇതൊക്കെ എങ്ങനെയാണ് ഖൈറാവുക? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നു എങ്ങനെയാണത് ഖൈറാവുക എന്നാൽ, അവന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ബാധിച്ചാൽ അവൻ പറയും അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് വിധിച്ചതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ സബർ ചെയ്യും, അവൻ ക്ഷമിക്കും, അതവന് ഖൈറാണ്, അവന് ഖൈറാണ്. അതേപോലെ തന്നെ വല്ല സന്തോഷം വന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് നൽകിയിരിക്കുന്ന നിഅമത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് റബ്ബിനെ ശുക്ർ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിന്റെ അവസ്ഥ ഒന്നിക്കൽ ശുക്രലായിരിക്കും അല്ലെങ്കിൽ സബറിലായിരിക്കും. ഈ രണ്ടവസ്ഥയും അവനെ സംബന്ധിച്ചിടത്തോളം ഖൈറാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു ഈമാനിന്റെ മർത്തബ, ആ ഒരു ഈമാനിന്റെ ദറജ, അതിലേക്ക് നമ്മൾക്ക് എത്താൻ വേണ്ടി സാധിക്കണമെങ്കിൽ ഈ ഒരു വിശ്വാസം അചഞ്ചലമായി നമ്മുടെ മനസ്സിലുണ്ടാവണം. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം, അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രകാരം മാത്രമേ എനിക്ക് ലഭിക്കുകയുള്ളൂ, അതല്ലാതെ ഒന്നും കരസ്ഥമാക്കാനോ അതല്ലാതെ ഒന്നും നേടിയെടുക്കാനോ എന്റെ എത്ര പരിശ്രമങ്ങൾ കൊണ്ടും എനിക്ക് സാധിക്കുകയില്ല എന്നൊരു വിശ്വാസം നമ്മുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കാൻ നമ്മൾക്ക് സാധിച്ചാൽ അൽഹംദുലില്ല. അതാണ് ഒരു മുഅ്മിനിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ള ഈമാനുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആദ്യമായിട്ട് മലക്ക് എഴുതി വെക്കുന്ന ഒന്നാമത്തെ കാര്യം, ബികത്ബി റിസ്ഖിഹി, അവന്റെ റിസ്ഖിനെ സംബന്ധിച്ചാണ്. അള്ളാഹു കൽപ്പിക്കും അവന്റെ റിസ്ഖ് എന്താണ്, അവൻ എത്രത്തോളം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി വിശദീകരിക്കട്ടെ. ഒരു വ്യക്തി എത്രത്തോളം ഭക്ഷണം കഴിക്കുമെന്ന കാര്യം അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വ്യക്തി എത്രത്തോളം വെള്ളം കുടിക്കുന്ന കാര്യം അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തായാലും അവൻ തിന്നുക തന്നെ ചെയ്യും. അത് കുറക്കുവാനോ കൂട്ടുവാനോ ഒരാളെ കൊണ്ടും സാധ്യമല്ല. ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകൾ എല്ലാം, അമൽ എന്ന് പറയുമ്പോൾ ഭാഷാർത്ഥമാണ് ഞാൻ ഉദ്ദേശിച്ചത്, എല്ലാ പ്രവർത്തനങ്ങളും, അവൻ നടക്കുന്ന നടത്തമാവട്ടെ, അവൻ കൊടുക്കുന്ന സദഖയാവട്ടെ, അവൻ തിന്നുന്ന ഭക്ഷണമാവട്ടെ, എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന പ്രകാരം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. എന്താണ് രണ്ടാമത്തെ കാര്യം? വഅജലിഹി, അവന്റെ ആയുസ്സിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആയുസ് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോരുത്തർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ആ ഒരു അവധി ദിവസം അത് അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കിന് അറിയിച്ചു കൊടുക്കും. അത് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നത് പോലെ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഓരോരോ ശരീരവും മരണത്തിനെ രുചിക്കുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നു. എല്ലാ ശരീരവും മരിക്കുന്നതാണ്. ഫൈദാ ജാ അജലുഹും ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ, മരണം അള്ളാഹു സുബ്ഹാനഹു വതആല വിധിച്ച പ്രകാരം മരണം വന്നെത്തിയാൽ അത് ഒരുപടി മുമ്പോട്ടാവുകയോ അല്ലെങ്കിൽ പിമ്പോട്ടാവുകയോ ചെയ്യുകയില്ല. അള്ളാഹുവിന്റെ തീരുമാനം എങ്ങനെയാണോ അതേപോലെ തന്നെ നടക്കും. മൂന്നാമത്തെ കാര്യം എന്താണ്? വഅമലിഹി, അവന്റെ അമലിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല എഴുതി വെക്കും. അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു എഴുതാൻ വേണ്ടി മലക്കിനോട് കൽപ്പിക്കും. അതേപോലെ തന്നെ നാലാമത്തേത് ഷഖിയ്യുൻ ഔ സഈദ്, അവൻ ഭാഗ്യവാനാണോ അതല്ല നിർഭാഗ്യവാനാണോ, അള്ളാഹുവിന്റെ മുമ്പിലെത്തിയാൽ അവൻ വിജയിക്കുന്നവനാണോ അല്ലെങ്കിൽ പരാജിതരുടെ കൂട്ടത്തിൽ പെട്ടവനാണോ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ കാര്യവും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന പ്രകാരം മലക്ക് എഴുതി വെക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നാല് കാര്യങ്ങൾ: ഒന്ന്, അവന്റെ ഉപജീവനം; രണ്ട്, അവന്റെ ആയുസ്; മൂന്ന്, അവന്റെ കർമ്മങ്ങൾ; നാല്, അവൻ ഭാഗ്യവാനാണോ നിർഭാഗ്യവാനാണോ. ഈ നാല് കാര്യങ്ങൾ അവൻ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടാവുമ്പോൾ തന്നെ എഴുതാൻ വേണ്ടി അള്ളാഹു മലക്കിനോട് കൽപ്പിക്കുമെന്ന് സത്യം മാത്രം പറയുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഹദീസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു വചനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് മനസ്സിൽ വരുന്ന ചില സംശയങ്ങൾ, അതിനെ സംബന്ധിച്ചൊന്നും ചെറിയ രീതിയിൽ ഞാൻ സൂചിപ്പിക്കാം. ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞു, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ വിജയിക്കുന്നവനാണോ അതല്ല പരാജയപ്പെടുന്നവനാണോ എന്ന് അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ പല ആൾക്കാർക്കും മനസ്സിൽ സംശയം വരും, അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അമൽ ചെയ്യുന്നതിൽ എന്താണ് അർത്ഥം? ഒരു വ്യക്തി ഭാഗ്യവാനാണ് അല്ലെങ്കിൽ വിജയിതനാണ് അല്ലെങ്കിൽ പരാജിതനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം അമൽ ചെയ്തിട്ടുണ്ടെങ്കിലും എന്താണ് കാര്യം എന്ന് പല ആൾക്കാർക്കും സ്വാഭാവികമായിട്ട് ചില ആൾക്കാരുടെ മനസ്സിൽ ചോദ്യങ്ങൾ വന്നേക്കാം. അവരോട് നമ്മൾക്ക് പറയാനുള്ള മറുപടി എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു കാര്യം സഹാബികൾക്ക് പറഞ്ഞു കൊടുത്ത ഉടൻ സഹാബികളിൽ നിന്ന് ചില ആൾക്കാർ ചോദിച്ചു, പ്രവാചകരെ, അഫലാ നത്തക്കിലോ അലാ ഹാദ, അള്ളാഹു സുബ്ഹാനഹു വതആല ഖദറിൽ അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന പ്രകാരം മലക്ക് അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് അതും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിച്ചാൽ പോലെ, എന്തിനാണ് അമൽ ചെയ്യേണ്ട ആവശ്യം? അള്ളാഹു ഭാഗ്യവാനാണ് അല്ലെങ്കിൽ പരാജിതനാണ് വിജയിക്കുന്നവനാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കും. അള്ളാഹു പരാജിതനാണെന്ന് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പരാജയപ്പെടുമല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ അമൽ ചെയ്യുന്നത് എന്ന അർത്ഥത്തിൽ ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, ഈ അമലു, നിങ്ങൾ അമൽ ചെയ്യുക, ഫകുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹു, ഏതൊരു കാര്യത്തിനാണോ സ്വർഗത്തിന് വേണ്ടിയാണ് അള്ളാഹു അവനെ പഠിച്ചതെങ്കിൽ അവന്റെ പ്രവർത്തനങ്ങൾ സ്വർഗത്തിന് വേണ്ടിയുള്ളതായിരിക്കും. നരകത്തിന് വേണ്ടിയാണ് അള്ളാഹു അവനെ പഠിച്ചതെങ്കിൽ അവന്റെ പ്രവർത്തനങ്ങൾ നരകത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രവർത്തനങ്ങളാകും. അപ്പോൾ ആ പ്രവർത്തിക്കാനുള്ള കഴിവ് അള്ളാഹു ആർക്ക് നൽകിയിട്ടുണ്ട്? എനിക്കും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, എന്റെ വീട് കണ്ണൂരാണ്, അതുകൊണ്ട് കണ്ണൂർ വെച്ചതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. അധികം പുറത്തുള്ള സ്ഥലങ്ങൾ എനിക്ക് പരിചയമില്ല. എന്റെ വീട് കണ്ണൂരിലെ പാപ്പിനിശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. പാപ്പിനിശ്ശേരിയിൽ നിന്ന് കണ്ണൂരേക്ക് പോകാൻ വേണ്ടി ഒന്നിലധികം വഴികളുണ്ട്, എല്ലാവർക്കും അറിയാം, കണ്ണൂർക്കാർക്ക് പ്രത്യേകിച്ച് അറിയാം. അതിൽ നമ്മൾ ഡയറക്റ്റ് പോയാൽ നമ്മൾക്ക് പെട്ടെന്ന് എത്താനും സാധിക്കും, അതിൽ വലിയ പ്രയാസങ്ങളില്ല, ധാരാളം ആൾക്കാരൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ഒരു പക്ഷെ വേറെ ചില ഉൾ റോഡുകളിലൂടെ നമ്മൾ പോയാൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അവിടെ എത്താൻ വേണ്ടി നമ്മൾക്ക് സാധിക്കും. അതേപോലെ തന്നെ ആ റോഡുകളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതേപോലെ തന്നെ ആൾക്കാരെ ആക്രമിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. ഇങ്ങനെ പല സാധ്യതകളുണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കുക? ബുദ്ധിയുള്ള ഏതൊരു വ്യക്തിയും പറയണ്ട, നമ്മൾ സ്ട്രൈറ്റ് ഉള്ള വഴി തെരഞ്ഞെടുക്കും. നല്ല രീതിയിൽ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പോകാൻ വേണ്ടി പറ്റുന്ന വഴി നമ്മൾ തെരഞ്ഞെടുക്കും. ആരെങ്കിലും പറയോ, ഇല്ല ഞാൻ ഇപ്പുറത്തെ വഴിയിലൂടെ പോയിക്കോളാം, അള്ളാഹു സുബ്ഹാനഹു വതആല വിധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തും, പറയോ? ഇല്ല. കാരണം എന്താണ്? ബുദ്ധിയുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യുക. അതേപോലെ തന്നെ ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ വിജയിക്കുന്നവൻ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പരാജിതൻ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് നമ്മൾക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറുക. അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെ വിജയിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിലാണ് എഴുതിയിട്ടുള്ളത് എന്നൊരു ധാരണ നമ്മുടെ മനസ്സിൽ വെക്കുക. അതാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് ഹുസ്നുൽ ളൻ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് പോലെ, അന ഇൻദ ഹുസ്നി ളന്നി അബ്ദി ബി, എന്നെ സംബന്ധിച്ച് എന്റെ അടിമ നല്ല രീതിയിൽ എങ്ങനെയാണോ വിചാരിക്കുന്നത് അതേപോലെയാണ് ഞാൻ എന്നെ സംബന്ധിച്ച് നല്ലത് വിചാരിക്കുന്നതെങ്കിൽ ഞാൻ നല്ലവനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വതആല എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അതിൽ ഇഅ്തിമാദ് ചെയ്തുകൊണ്ട് അമൽ ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു മുഅ്മിനിന്റെ രീതിയല്ല. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ കിതാബത്തുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട നീണ്ട ഒരു ഹദീസിന്റെ ഈ അർബഊൻ നവവിയിലെ രണ്ടാമത്തെ ഹദീസിന്റെ ഷർഹിൽ നമ്മൾ ഖദറിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ സൂചിപ്പിച്ചിരുന്നു, ഖദറിലുള്ള വിശ്വാസം നാല് മർത്തബകളാണ്. ഖദറിലുള്ള വിശ്വാസം നാല് മർത്തബകളാണ്. അതിൽ ഒരു മർത്തബയാണ് കിതാബത്ത്. അള്ളാഹു സുബ്ഹാനഹു തആല അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കും. ഖദറിലുള്ള രണ്ടാമത്തെ മർത്തബയാണ് മർത്തബത്തുൽ കിതാബ. അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ ഇൽമിലുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു എന്നൊരു മർത്തബ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കിതാബത്തിനെ സംബന്ധിച്ച്, അള്ളാഹു സുബ്ഹാനഹു തആല എഴുതി വെച്ചതിനെ സംബന്ധിച്ച് ധാരാളം ഹദീസുകളും ആയത്തുകളും കാണാം. ആ ആയത്തുകളും ഹദീസുകളും നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നു, ഒന്നിലധികം കിതാബത്തിന്റെ രീതികളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പന പ്രകാരം നടക്കുന്ന കിതാബുകൾ അല്ലെങ്കിൽ എഴുത്തുകൾ, കിതാബത്തുകൾ, അതിൽ ഒന്നിലധികം രീതിയിൽ ഹദീസുകളിലും ആയത്തുകളിലും വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു തആല ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ അരികിൽ ലോഹുൽ മഹ്ഫൂദിൽ എഴുതിയിരിക്കുന്നത്, അതിനാണ് നമ്മൾ എന്ത് പറയുക? അത്തഖ്ദീറു സാബിഖ് എന്ന് പറയുക. അത്തഖ്ദീറു സാബിഖ്, അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ ലോഹുൽ മഹ്ഫൂദിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ. രണ്ടാമത്തേത് അത്തഖ്ദീറുൽ ഉംരി, അള്ളാഹു സുബ്ഹാനഹു തആല ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് അവന്റെ ഗർഭപാത്രത്തിലുണ്ടായ അവന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിലുണ്ടാവുമ്പോൾ മലക്കിനോട് കൽപ്പിച്ചുകൊണ്ട് ആ മലക്ക് എഴുതി വെക്കുന്ന കാര്യങ്ങൾ. ഈ രണ്ട് കിതാബത്ത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. ഒന്ന്, ലോഹുൽ മഹ്ഫൂദിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പന പ്രകാരം എഴുതപ്പെടുന്ന, അല്ലെങ്കിൽ ലോഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യങ്ങൾ, ലോഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, അത് നമ്മൾ തഖ്ദീറു സാബിഖ് എന്ന് പറയും. രണ്ടാമത്തേത് ഓരോരോ കുട്ടിയും അവരുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മലക്കുകൾ എഴുതി വെക്കുന്ന കാര്യങ്ങൾ. ഇവിടെ നമ്മൾ പ്രിയപ്പെട്ടവർ ഈ രണ്ടിനെ സംബന്ധിച്ചും വളരെ വ്യക്തമായി വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കണം. ലോഹുൽ മഹ്ഫൂദിലുള്ള കിതാബത്തിന്റെ പ്രത്യേകത എന്താണ്? പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു പറയുന്നു, അലം തഅലം അന്നല്ലാഹ യഅലമു മാ ഫിസ്സമാഇ വൽ അർദ്, അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശത്തും ഭൂമിയിലുമുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നു. എന്നിട്ട് ശേഷം പറയുന്നു, ഇന്ന ദാലിക ഫീ കിതാബ്, അല്ലാഹു സുബ്ഹാനഹു വതആല അറിയുക മാത്രമല്ല, അത് അല്ലാഹുവിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അത് അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാണ്. ഇതേതാണ് ഉദ്ദേശം? ഇവിടെ ഉദ്ദേശം ലോഹുൽ മഹ്ഫൂദിലുള്ളതാണ്. ആകാശഭൂമികളിൽ നടക്കാനിരിക്കുന്ന അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞ എല്ലാ സംഭവങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല ലോഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നു, കതബല്ലാഹു മഖാദീറൽ ഖലായിഖി ഖബ്ല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർള ബി 50 അൽഫ് സന, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ സൃഷ്ടികളെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് അവന്റെ ലോഹുൽ മഹ്ഫൂദിൽ എഴുതിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ ആകാശവും ഭൂമിയെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങൾ, അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടികളെയും സംബന്ധിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അള്ളാഹു സുബ്ഹാനഹു വതആല ലോഹുൽ മഹ്ഫൂദിൽ എഴുതിയിട്ടുണ്ട്. അതാണ് ലോഹുൽ മഹ്ഫൂദിലുള്ള കിതാബത്ത് കൊണ്ടുള്ള ഉദ്ദേശം. ശരിക്കും മനസ്സിലാക്കുക, ഖദറിന്റെ മർത്തബയിൽ നമ്മൾ പറഞ്ഞ കിതാബത്ത് ഒന്നാണ് ലോഹുൽ മഹ്ഫൂദിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എഴുതി വെക്കുന്നത്. അത് എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല പണ്ട് തന്നെ ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എഴുതിയിട്ടുണ്ട്. തഖ്ദീറു ഉംരി എന്ന് പറയുന്നത് ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ച് അവിടെ എഴുതുന്നത് അത് മലക്കാണ്. ഒരു കുട്ടി ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടാകുമ്പോൾ അവനുമായി ബന്ധപ്പെട്ട ഈ നാല് കാര്യങ്ങൾ എഴുതി വെക്കുന്നത് മലക്കാണ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ഈ മലക്ക് എഴുതുന്നത്. എന്താണ് ഇതും ലോഹുൽ മഹ്ഫൂദിലെ കിതാബത്തും തമ്മിലുള്ള വ്യത്യാസം? ശരിക്കും മനസ്സിലാക്കണേ പ്രിയപ്പെട്ടവരെ, ആർക്കെങ്കിലും വിഷയം മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ക്ലാസ്സിന് ശേഷം ഞാനുമായി ബന്ധപ്പെട്ട് ഇൻഷാല്ലാ ചോദിക്കാം. ലോഹുൽ മഹ്ഫൂദിലുള്ള കിതാബത്തും അതേപോലെ തന്നെ ഈ ഉമ്മയുടെ ഗർഭപാത്രത്തിലുണ്ടാകുമ്പോൾ കിതാബത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ലോഹുൽ മഹ്ഫൂദിലെ കിതാബത്തിൽ ഒരിക്കലും മാറ്റം വരികയില്ല. മാത്രമല്ല, അത് അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമേ അറിയുകയുള്ളൂ. ലോഹുൽ മഹ്ഫൂദിലുള്ള കാര്യത്തിൽ ഒരിക്കലും മാറ്റം വരില്ല. അള്ളാഹു എന്താണോ നിശ്ചയിച്ചിരിക്കുന്നത് അത് മാത്രമേ സംഭവിക്കൂ. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹു അവന് വിധിച്ചിരിക്കുന്ന ആയുസ് 60 ആണ്. അള്ളാഹു ലോഹുൽ മഹ്ഫൂദിൽ എഴുതിയത് 60 ആണെങ്കിൽ അത് കൂടുകയോ കുറയുകയോ ഇല്ല, ഒരിക്കലും മാറ്റം വരികയില്ല. നേരെ മറിച്ച്, മലക്കിനോട് അള്ളാഹു സുബ്ഹാനഹു വതആല എഴുതാൻ വേണ്ടി കൽപ്പിച്ച കാര്യം, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 120 ദിവസത്തിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന പ്രകാരം എഴുതപ്പെടുന്ന ആ ഒരു വിഷയത്തിൽ അത് മാറ്റങ്ങൾ വരാം. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുർ റഅദിൽ പറഞ്ഞത്, യംഹുല്ലാഹു മാ യശാഉ വയുസ്ബിത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നതിനെ മായ്ച്ചു കളയുന്നു, അള്ളാഹു ഉദ്ദേശിക്കുന്നതിനെ മായ്ച്ചു കളയാതെ അവിടെ സ്ഥിരപ്പെടുത്തുന്നു. ചില കാര്യങ്ങൾ അള്ളാഹു മായ്ച്ചു കളയും, ചില കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല മായ്ച്ചു കളയുകയില്ല. അതെവിടെയുള്ള കിതാബത്താണ് ഉദ്ദേശം? മലക്ക് എഴുതി വെക്കുന്ന കിതാബത്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അതല്ലാതെ ലോഹുൽ മഹ്ഫൂദിലുള്ള കാര്യമല്ല. ലോഹുൽ മഹ്ഫൂദിലുള്ള കാര്യം ഒരിക്കലും മാറുകയില്ല. ഈ ഹദീസിനെ ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഇമാം ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സാദുൽ മസീറിൽ പണ്ഡിതന്മാരുടെ എട്ടോളം അഭിപ്രായങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ് ഈ ആയത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്ന വിഷയത്തിൽ അതിൽ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെയും ഒക്കെ അഭിപ്രായമായിട്ട് ഉദ്ധരിക്കുന്നു. ഈ ആയത്ത് കൊണ്ടുള്ള ഉദ്ദേശം ലൗഹുൽ മഹ്ഫൂദിൽ നടക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചല്ല, മറിച്ച് ഉമ്മയുടെ ഗർഭപാത്രത്തിലുണ്ടായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളെ സംബന്ധിച്ചാണ്. ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കുട്ടി ഉണ്ടാകുമ്പോൾ മലക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളിൽ മാറ്റം വരും എന്നാണ് ഈ ആയത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്ന് ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹും പറഞ്ഞതായിട്ട് സാദുൽ മസീറിൽ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഈ രണ്ട് കാര്യങ്ങൾ, ബാക്കിയുള്ള കിതാബത്തിന്റെ രൂപങ്ങൾ ഞാൻ പറയാതിരിക്കാൻ കാരണം എന്താണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തഖ്ദീറിന്റെ രൂപങ്ങൾ പറയാതിരിക്കാൻ കാരണം അത് ഇഷ്കാലാവണ്ട എന്ന് കരുതിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു പക്ഷേ പല ആൾക്കാർക്കും സംശയം ഉണ്ടാവും. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി വെക്കുക. അള്ളാഹുവിന്റെ തഖ്ദീറിൽ ഒരു തഖ്ദീർ ആദ്യമേ മുൻകഴിഞ്ഞതാണ്. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ്, അതിലൊരിക്കലും മാറ്റം വരില്ല. രണ്ടാമത്തേത്, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടാകുമ്പോൾ ഓരോരോ കുട്ടിയെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കിനോട് എഴുതാൻ വേണ്ടി കൽപ്പിച്ചത്, അതിൽ മാറ്റം വരും. അതാണ് ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെയും മുഖ്യ വചനങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി നമ്മൾക്ക് പറഞ്ഞു തരുന്നു ഈ വിഷയത്തെ സംബന്ധിച്ചൊന്ന് മനസ്സിലാക്കാൻ, അർറിസ്ഖു നൗആൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം നമ്മൾക്ക് ലഭിക്കുന്ന റിസ്ഖ് അല്ലെങ്കിൽ ഉപജീവനം, അത് രണ്ട് തരത്തിലാണ്. احدهما ان ما علمه الله عز وجل انه يرزقه فهذا لا يتغير. അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം അറിഞ്ഞ കാര്യങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം അറിയുകയും ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്ത കാര്യം, അതൊരിക്കലും മാറ്റം വരികയില്ല. ഫഹാദ ലാ യതഗയ്യർ, അതൊരിക്കലും മാറ്റം വരികയില്ല. രണ്ടാമത്തേത് ഏതാണ്? വസ്സാനി, രണ്ടാമത്തേത് മാ കതബഹു വ അഅലമ ബിഹി മലായികതഹു, അള്ളാഹു അറിയുകയും മലക്കിന് അറിയിച്ചു കൊടുക്കുകയും ചെയ്ത കാര്യങ്ങൾ. ഇപ്പൊ ഒരു മനുഷ്യന്റെ റിസ്ഖ് എന്ന് പറയുമ്പോൾ പ്രധാനമായും രണ്ട് രീതിയിലാണ്. ഒന്ന്, അള്ളാഹുവിനെ മാത്രം അറിയുന്ന കാര്യം, അതിലൊരിക്കലും മാറ്റം വരില്ല. രണ്ടാമത്തേത്, അള്ളാഹു അറിഞ്ഞുകൊണ്ട് മലക്കിനും അറിയിച്ചു കൊടുത്ത കാര്യം, അതിൽ മാറ്റം വരുമെന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മജ്മൂഇൽ പറയുന്നതായി കാണാം. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, ഓരോരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടാവുമ്പോൾ അവനെ സംബന്ധിച്ച് എഴുതപ്പെട്ട കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരാം. അതാണ് ഖുർആനിൽ യംഹുല്ലാഹു മാ യശാഉ വയുസ്ബിത് എന്ന് പറയുന്ന ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇമാം ലാലിക്കായി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഇഅ്തിഖാദു അഹ്ലുസുന്ന എന്ന ഗ്രന്ഥത്തിൽ, അതേപോലെ തന്നെ ഇമാം അയ്നി അദ്ദേഹത്തിന്റെ ഉംദത്തുൽ ഖാരിയിലൊക്കെ ഉദ്ധരിക്കുന്ന ഒരു അസർ നമ്മൾക്ക് കാണാം. മഹാനായ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇൻ കുന്ത ഖതബ്തനി ഷഖിയൻ ഫക്തുബ്നി സഈദ, അല്ലാഹുവേ നീ എന്നെ ഷഖിയായിട്ട്, വിജയിക്കുന്ന പരാജയപ്പെടുന്നവനായിട്ട് നീ എഴുതിയിട്ടുണ്ടെങ്കിൽ, ഫക്തുബിനി, അതിനെ മാറ്റിക്കൊണ്ട് നീ എന്നെ എന്തെഴുതണം, സഈദൻ, വിജയിക്കുന്നവൻ എന്ന് എഴുതണം എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യാറുണ്ടായിരുന്നു. എന്താണ് ദുആ? അല്ലാഹുമ്മ ഇൻ കുന്ത കതബ്തനി ഷഖിയൻ ഫക്തുബ്നി സഈദ, അല്ലാഹുവേ ഞാൻ പരാജയപ്പെടുന്നവനാണ് എന്ന് നിന്റെ ഏടിൽ, മലക്ക് എഴുതി വെച്ചിരിക്കുന്ന ഏടിൽ നീ എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ നീ അത് മാറ്റിയിട്ട് എന്നെ വിജയിക്കുന്നവനാക്കണേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യാറുള്ളതായി ധാരാളം അസറുകളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതാണ് യംഹുല്ലാഹു മാ യശാഉ വയുസ്ബിത് എന്നുള്ള ആയത്ത് കൊണ്ടുള്ള ഉദ്ദേശം. അതിനുശേഷം എന്താ പറയുന്നത്? വഇന്ദഹു ഉമ്മുൽ കിതാബ്, ഉമ്മുൽ കിതാബ് അള്ളാഹുവിന്റെ അരികിലാണ്, ലൗഹുൽ മഹ്ഫൂദ് അള്ളാഹുവിന്റെ അരികിലാണ്, അതിൽ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളോ ഒന്നും തന്നെ വരികയില്ല. ഇപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒന്നുകൂടി വ്യക്തമാവാൻ, രണ്ട് തഖ്ദീറുകൾ, ഒന്ന് തഖ്ദീറുൻ സാബിഖ്, രണ്ട് തഖ്ദീറുൻ ഉംരി. തഖ്ദീറുൻ ഉംരി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഓരോരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മലക്ക് എഴുതുന്നത്, അതിൽ മാറ്റങ്ങൾ വരും. മറ്റേതിൽ മാറ്റങ്ങൾ യാതൊരു കാരണവശാലും വരുന്നതല്ല. ആ ഒരു കാര്യം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഖദറിൽ അവലംബിച്ചുകൊണ്ട് അമൽ ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഉചിതമല്ല. മറിച്ച് അമൽ ചെയ്യുക, അതോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് തൗഫീഖിനെ ചോദിക്കുക, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടതുപോലെയുള്ള ദുആ ജീവിതത്തിൽ സ്വീകരിക്കുക, അള്ളാഹുവിനെ സംബന്ധിച്ച് എപ്പോഴും നല്ല ധാരണ മാത്രം ജീവിതത്തിൽ പുലർത്തുക. അതാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യേണ്ടത്. അപ്പൊ പ്രിയപ്പെട്ടവർ, ഈ നാല് കാര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന പ്രകാരം മലക്ക് എഴുതി വെക്കുക. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. മലക്ക് എഴുതി വെക്കുന്നതിൽ മാറ്റങ്ങൾ വരും എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതൊരു ഉദാഹരണം ഒരു ഹദീസിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മൻ സറഹു അയ്യുബ്സത ലഹു ഫീ റിസ്ഖി വ അയ്യുൻ സഅലഹു ഫീ അസരി ഫല്യസിൽ റഹിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആർക്കെങ്കിലും അവന്റെ ഉപജീവനത്തിൽ വിശാലതയുണ്ടാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അതേപോലെ തന്നെ അവന്റെ ആയുസ്സിൽ വർധനമുണ്ടാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഫല്യസ്ലി റഹിമഹു, അവൻ അവന്റെ കുടുംബബന്ധം ചേർത്ത് കൊള്ളട്ടെ എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇപ്പൊ കുടുംബബന്ധം ചേർത്ത് എന്തുണ്ടാവും? ആയുസ്സിൽ വർധനമുണ്ടാവും. അതേപോലെ തന്നെ അവന്റെ, അപ്പൊ ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് എന്താണ്? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആയുസ്സിൽ വർധനം ഉണ്ടാവാൻ വേണ്ടി ആഗ്രഹമുണ്ടെങ്കിൽ അവൻ എന്താ ചെയ്യേണ്ടേ? കുടുംബം ചേർക്കുക. അപ്പൊ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഒരു പക്ഷെ ഇങ്ങനെയായിരിക്കാം, ഒരു വ്യക്തി അവന്റെ ആയുസ് 50 വർഷമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കിനോട് കൽപ്പിച്ചിട്ടുള്ളത്. ശേഷം എന്തായിട്ടുണ്ട്? അവൻ കുടുംബം ചേർത്തു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അതിൽ മാറ്റം വരുത്താൻ വേണ്ടി കൽപ്പിക്കും. മനസ്സിലായോ? പക്ഷെ ഈ ഒരു കാര്യം ആർക്കറിയാം? അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അറിയാം. അവൻ കുടുംബബന്ധം ചേർക്കുമെന്ന കാര്യം അള്ളാഹുവിന് അറിയാം. അതുകൊണ്ട് തന്നെ ഉമ്മുൽ കിതാബിൽ, ലോഹുൽ മഹ്ഫൂദിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു രേഖപ്പെടുത്തിയതാണ്. അതിൽ യാതൊരു കാരണവശാലും ഒരു തരത്തിലുള്ള മാറ്റങ്ങളും വരികയില്ല. അതുകൊണ്ട് ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഈ നാല് കാര്യത്തിന് ശേഷം നടക്കുന്ന എന്താണ്? ഫയുൻഫഖു ഫീഹി റൂഹ്, അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന പ്രകാരം റൂഹിനെ ഊതും. പ്രിയപ്പെട്ടവരെ, റൂഹുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. റൂഹിനെ ഊതുന്ന മലക്കിന്റെ പേര് നമ്മൾക്ക് വ്യക്തമല്ല എന്നും, അതേപോലെ തന്നെ ആ റൂഹ് ഊതുന്നത് 120 ദിവസത്തിന് ശേഷമാണെന്ന് ഹാഫിൽ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഉലമാക്കളുടെ ഇത്തിഫാഖ് ഉദ്ധരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഒരു റൂഹിനെ മനുഷ്യന്റെ ശരീരവുമായിട്ട് എത്ര ഘട്ടങ്ങളുണ്ട് എന്ന വിഷയമാണ്. ഒരു റൂഹിനെ ഒരു മനുഷ്യന്റെ ശരീരവുമായിട്ട് എത്രത്തോളം ബന്ധങ്ങളുണ്ട്? ഒന്നാമത്തെ ബന്ധം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ റൂഹിനെ മനുഷ്യന്റെ ശരീരവുമായിട്ടുള്ള ബന്ധം. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ റൂഹിന് മനുഷ്യന്റെ ശരീരത്തുമായിട്ടുള്ള ബന്ധം. അതിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ ഹദീസുകളിലോ ആയത്തുകളിലോ നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. രണ്ടാമത്തെ ഘട്ടം എപ്പോഴാണ്? മനുഷ്യൻ ജനിച്ചതിന് ശേഷം, ഒരു കുട്ടി ജനിച്ചതിന് ശേഷം അവന്റെ റൂഹിന് ശരീരവുമായിട്ടുമുള്ള ഒരു ബന്ധം. ഇവിടെ അടിസ്ഥാനം എന്താ? ബദനാണ്, ശരീരമാണ് ഇവിടെ അടിസ്ഥാനം. ഒരു കുട്ടി ജനിച്ച് ദുനിയാവിലേക്ക് വന്നതിന് ശേഷം അവിടെയുള്ള അടിസ്ഥാനം ശരീരമാണ്. റൂഹ എന്നുള്ളത് താബിഅാണ്, ആ ശരീരത്തിന്റെ പിറകിലുള്ള ഒരു വസ്തുവാണ് റൂഹ്. ഇവിടെ നമ്മൾ ഒരു ഉദാഹരണത്തിന്, ഒരാളെ അടിച്ചാൽ വേദനിക്കുന്ന എന്തിനാണ്? അവന്റെ ശരീരത്തിനാണ്, റൂഹിനല്ല. അതേപോലെ തന്നെ ഒരാൾക്ക് സന്തോഷം ഉണ്ടായാൽ, അതേപോലെ തന്നെ വല്ല സുഖമുണ്ടായാൽ അതുണ്ടാവുക എവിടെയാണ്? അവന്റെ ശരീരത്തിനാണ്, റൂഹിനല്ല. അതാണ് ഈ ദുനിയാവിലെ അവസ്ഥ. മൂന്നാമത്തെ അവസ്ഥ എന്താണ്? ഒന്നാമത്തെ അവസ്ഥ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടാവുമ്പോൾ, രണ്ടാമത്തെ ദുനിയാവിലേക്ക് വന്നതിന് ശേഷം, മൂന്നാമത്തേത് ഒരാൾ ഉറങ്ങുന്ന സാഹചര്യത്തിൽ റൂഹുമായിട്ട് അവന്റെ ശരീരത്തിലുള്ള അവസ്ഥ. ഉറങ്ങുന്ന സാഹചര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല റൂഹിനെ എടുക്കും. പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് പോലെ, അള്ളാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ വല്ലതി ലം തമുത് ഫീ മനാമിഹ ഫയംസികു ലതി ഖദാ അലൈഹിൽ മൗത് വയർസലുൽ അഖ്റാ ഇലാ അജലിൻ മുസമ്മ. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങുന്ന സമയത്ത് അവന്റെ റൂഹിനെ എടുക്കും. തിരിച്ചു കൊടുത്ത ആളെ സംബന്ധിച്ചിടത്തോളം രാവിലെ എഴുന്നേൽക്കും, അതല്ലാത്ത ആൾക്കാർ രാവിലേക്ക് മരണപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ എന്ത് പറയുന്നത്? അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന, മരിപ്പിച്ചതിന് ശേഷം ജീവൻ നൽകിയ അള്ളാഹു സുബ്ഹാനഹു വതആല. ഇപ്പൊ മരണം എന്നാണ് അവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ഹദീസിൽ നമ്മൾക്ക് കാണാം, അന്നൗമു അഖുൽ മൗത്ത്, ഉറക്കുക എന്നുള്ളത് മരണത്തിന്റെ സഹോദരനാണ്. ഹദീസിന്റെ സിഹ്ഹത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തായാലും ആ ഒരു ആശയത്തെ ഖുർആനും ഹദീസും ധാരാളമായിട്ട് പിന്തുണ നൽകുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതാണ് മൂന്നാമത്തെ അവസ്ഥ. മനുഷ്യന്റെ ശരീരവുമായിട്ട് റൂഹനുള്ള മൂന്നാമത്തെ അവസ്ഥ ഉറങ്ങുന്ന സാഹചര്യമാണ്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല റൂഹിനെ തിരിച്ചെടുക്കുന്നു. പക്ഷെ അള്ളാഹു പെട്ടെന്ന് തന്നെ അതിനെ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക്. നാലാമത്തെ അവസ്ഥ ഹയാത്തുൽ ബർസഖാണ്, ഒരു വ്യക്തി മരണപ്പെട്ടതിന് ശേഷമുള്ള റൂഹുമായിട്ട് ബന്ധപ്പെട്ട അവസ്ഥ. മരണശേഷം പ്രിയപ്പെട്ടവരെ, അവിടെ അടിസ്ഥാനം മനുഷ്യന്റെ റൂഹനാണ്. മരണപ്പെട്ടതിന് ശേഷം അവിടെയുള്ള അടിസ്ഥാനം മനുഷ്യന്റെ റൂഹനാണ്. അവിടെ ശിക്ഷ ഏറ്റവും അധികം അനുഭവിക്കുക എന്താ? മനുഷ്യന്റെ റൂഹാണ്. മനുഷ്യന്റെ റൂഹാണ് ഏറ്റവും അധികം ശിക്ഷ അവിടെ നേരിടേണ്ടി വരിക. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ചില സാഹചര്യങ്ങളിൽ ബദനിനും ശിക്ഷയുണ്ടാകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവിതവും ബർസഖുമായിട്ട് വ്യത്യാസമുണ്ട്. ജീവിതത്തിൽ അസ്ല ശരീരമാണ്, റൂഹ എന്നുള്ളത് തബാആണ്. പക്ഷേ ബർസഖായ ജീവിതത്തിൽ അസ്ല റൂഹാണ്, ശരീരം എന്നുള്ളത് തബാആണ്. അതാണ് നാലാമത്തെ ഘട്ടം. അഞ്ചാമത്തെ ഘട്ടം ആഖിറത്തിലുള്ള സാഹചര്യം. അവിടെ റൂഹും അതേപോലെ തന്നെ ബദനും രണ്ടും അസ്ലാണ്. രണ്ടിനും ശിക്ഷ അല്ലെങ്കിൽ രണ്ടിനും സുഖം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നതാണ്. അപ്പോൾ ഈ നാല് ഘട്ടങ്ങളാണ് റൂഹിനെ സംബന്ധിച്ച് ഹദീസുകളിലും ആയത്തുകളിലും നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്, ഈ നാല് ഘട്ടങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞൊരു കാര്യം എന്താണ്? നാല് മാസത്തിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന പ്രകാരം റൂഹിനെ ഊതും. ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഉലമാക്കൾക്ക് ഈ വിഷയത്തിൽ ഇത്തിഫാഖ് ഉണ്ട്, നാല് മാസത്തിന് ശേഷമാണ് റൂഹ് ഊതുക എന്ന കാര്യത്തിൽ ഉലമാക്കൾ ഏകോപിച്ച അഭിപ്രായക്കാരാണ്. അതിനുശേഷം പ്രിയപ്പെട്ടവർ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, നാല് മാസത്തിന് ശേഷം റൂഹ് ഊത് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? അവനൊരു ഒരു ജീവനുള്ള ഒരു മനുഷ്യനായി റൂഹ് ഊതി കഴിഞ്ഞാൽ അവിടെ അവൻ ജീവനുള്ള ഒരു മനുഷ്യനായി. അതുകൊണ്ട് തന്നെ അതിനുശേഷം മനുഷ്യർക്ക്, സാധാരണ മനുഷ്യർക്ക് നടക്കുന്ന അഹ്കാമുകൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നടത്തപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ ഹദീസ് തെളിവെടുത്തുകൊണ്ട് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഇദാ അതാലഹു അർബഅതു അഷ്ഹുർ ഗുസ്സില വസുല്ലിയ അലൈ, ഒരു കുട്ടി 120 ദിവസത്തിന് ശേഷം, നാല് മാസത്തിന് ശേഷം മരണപ്പെടുകയാണെങ്കിൽ ആ കുട്ടിയുടെ മേൽ മയ്യത്ത് നിസ്കാരം വാജിബാണ്, അതേപോലെ തന്നെ ആ കുട്ടിയെ കുളിപ്പിക്കലും വാജിബാണ് എന്ന് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറയുന്നു റഹ്മത്തുള്ളാഹി അലൈ. വഹാദാ ഖൗലു ഇബ്നുൽ മുസയ്യിബ്, ഇതാണ് സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം. അതേപോലെ തന്നെ ഇബ്നു സീരീൻ, ഇമാം മുഹമ്മദ് ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും അഭിപ്രായം, നാല് മാസത്തിന് ശേഷം കുട്ടി മരണപ്പെട്ടുകൊണ്ടാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ ആ കുട്ടിയുടെ മേൽ നമ്മൾ മയ്യത്ത് നിസ്കാരം നിർബന്ധമാണ്, അതേപോലെ തന്നെ കുട്ടിയെ കുളിപ്പിക്കലും നിർബന്ധമാണ്. ഒരു ഇൽമിയായ അമാനത്തിന് വേണ്ടി സൂചിപ്പിക്കട്ടെ, ഈ മസലയിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തിരുന്നാലും അതാണ് ഇൻഷാ അള്ളാഹ് പ്രബലമായ അഭിപ്രായം, അള്ളാഹു അഅലം. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം ആ ഹദീസിന്റെ ബാക്കിയിൽ പറയുന്നു, ഇൻഷാ അള്ളാഹ് സമയം വളരെ കുറച്ചേ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തീർക്കാം. فوالله الذي لا اله غيره فوالله الذي لا اله غيره الله سبحانه وتعالى തന്നെയാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെയാണ് സത്യം. സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വചനമാണ്, അതിന്റെ വാക്കർത്ഥം പറയുന്നില്ല, വാക്കർത്ഥം പറയുന്നില്ല. അതുകൊണ്ടുള്ള ഉദ്ദേശം സത്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്, സത്യം ചെയ്യാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെയാണ് സത്യം. ഈ ഒരു വചനം ആരുടേതാണെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്നു അത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വചനമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ ഭാഗമല്ല എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഈ ഹദീസിന്റെ തുടക്കത്തിൽ വഹുവ സ്വാദിഖുൽ മസ്ദൂഖ് എന്ന് പറയുന്ന വചനം ഇബ്നു മസ്ഊദിന്റേതായിരുന്നു. അതേപോലെ തന്നെ ഇതും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വചനമാണെന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പക്ഷേ മറ്റു ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം തന്നെയാണ്. എന്താണ് അടുത്തതായിട്ട് പറയുന്നത്? ഇന്ന അഹദകും ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന ഹത്ത മാ യകൂനു ബൈനഹു വബൈനഹ ഇല്ലാ ദിറാഅ് ഫയസ്ബിഖു അലൈഹി അൽകിതാബ് ഫയഅമലു ബിഅമലി അഹ്ലിൻ നാരി ഫയദ്ഖുലുഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന അഹദകും, തീർച്ചയായും നിങ്ങളിൽ ഒരു വ്യക്തി, ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, സ്വർഗ്ഗവകാശികൾ ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യും. ശരിക്കും ശ്രദ്ധിക്കണേ, സ്വർഗ്ഗവകാശികൾ ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യും. ഹത്ത മാ യകൂനു ബൈനഹു വബൈനഹ ഇല്ലാ ദിറാഅ്, എത്രത്തോളം ചെയ്യും എന്ന് പറഞ്ഞാൽ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു ദിറാഅ് മാത്രമേ വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ. ദിറാഅ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമ്മുടെ വിരൽ മുതൽ ഈ കൈയുടെ മുട്ടില്ലേ, എന്താ പറയാ, മലയാളത്തിൽ കൈത്തണ്ട എന്ന് പറയും, കൈത്തണ്ടിന്റെ അത്രമേ അത്രേ വ്യത്യാസമുള്ളൂ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ, കൈത്തണ്ടിന്റെ അത്ര എന്ന് പറഞ്ഞാൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് പോലെ ആ ഒരു അളവല്ല അവിടെ ഉദ്ദേശം, മറിച്ച് സ്വർഗത്തിൽ അവൻ പ്രവേശിക്കാൻ അടുത്തിട്ടുണ്ടാകും. അങ്ങനെയുള്ള ഒരു വ്യക്തി ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അടുത്തിട്ടുണ്ടാകും. ഫയസ്ബിഖു അലൈഹിൽ കിതാബ്, ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യം അവനോട് സബഖ് ചെയ്യും എന്ന് പറഞ്ഞാൽ അവന്റെ വിഷയത്തിൽ മുൻകടക്കുകയും ഫയഅമലു ബിഅമലി അഹ്ലിൻ നാരി ഫയദ്ഖുലുഹ, അവൻ നരകവകാശികളുടെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ജീവിതത്തിൽ ധാരാളമായിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യും, അതിനുശേഷം കിതാബ് മുൻകടക്കും, അങ്ങനെ അവൻ നരകവകാശികളുടെ പ്രവർത്തനങ്ങൾ ചെയ്യുകയും അവൻ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ആദ്യം നല്ലൊരു അവസ്ഥയിൽ അവൻ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തു, അവസാനം എത്തുമ്പോഴേക്കും മോശമായ ചില കാര്യങ്ങൾ ചെയ്തു, അതിനുശേഷം അവൻ നരകത്തിൽ പ്രവേശിച്ചു എന്നാണ് ആ ഹദീസിന്റെ ഭാഷാർത്ഥം അല്ലെങ്കിൽ വാക്കർത്ഥം. അതിനുശേഷം വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഇന്ന അഹദകും ലയഅമലു ബിഅമലി അഹ്ലിൻ നാർ, നിങ്ങളിൽ ഒരു വ്യക്തി നരകവകാശികൾ ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യും. ഹത്ത മാ യകൂനു ബൈനഹു വബൈനഹ ഇല്ലാ ദിറാഅ്, അവന്റെയും നരകത്തിന്റെയും ഇടയിൽ ചെറിയൊരു ഡിസ്റ്റൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അവൻ മരിച്ചാൽ നരകത്തിന്റെ അവകാശിയാണെന്ന രീതിയിലായിരിക്കും. ഫയസ്ബിഖു അലൈഹിൽ കിതാബ്, അല്ലാഹുവിന്റെ കിതാബിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം അവനെ മുൻകടക്കും. ഫയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, അങ്ങനെ അവൻ സ്വർഗ്ഗവകാശികൾ ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യും. ഫയദ്ഖുലുഹ, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രിയപ്പെട്ടവർ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ഈ അവസാനത്തെ ഈ വചനങ്ങളുടെ മൊത്തത്തിലുള്ള ഉദ്ദേശം എന്താണ്? ചില ആൾക്കാർ ധാരാളമായിട്ട് സൽക്കർമ്മം ചെയ്യും, പക്ഷെ അവൻ അവസാനം എത്തിച്ചേരുന്നത് എവിടെയാ? നരകത്തിലാണ്. വേറെ ചില ആൾക്കാർ ധാരാളമായിട്ട് ദുഷ്കർമ്മങ്ങൾ ചെയ്യും, പക്ഷെ അവൻ അവസാനം എത്തിച്ചേരുന്നത് എവിടെയാണ്? സ്വർഗത്തിലാണ്. അതാണ് ഹദീസിന്റെ ഒരു ഉള്ളടക്കം. ഇവിടെ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് പല ആൾക്കാർക്കും സംശയം വരും. ഒരു വ്യക്തി ജീവിതത്തിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തു, സ്വർഗത്തിന്റെ അവകാശികൾ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു, എന്നിട്ട് എങ്ങനെയാണ് അവർ നരകത്തിൽ പോവുക? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, വഅമ്മാ മൻ അഅതാ വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനയസ്സിറുഹു ലിൽയുസ്ര. ആരെങ്കിലും നല്ല രീതിയിൽ സദഖ ചെയ്തുകൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ, വസദ്ദഖ ബിൽ ഹുസ്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലിമത്തു തൗഹീദിലും സ്വർഗത്തിലും ഒക്കെ വിശ്വസിച്ചുകൊണ്ട് ജീവിച്ചാൽ, ഫസനയസ്സിറുഹു ലിൽയുസ്ര, അവന്റെ നന്മയുടെ മാർഗം നാം കാണിച്ചു കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വാഗ്ദാനം ഉണ്ടല്ലോ. അതേപോലെ തന്നെ അല്ലാഹു പറയുന്നു, والذين جاهدوا فينا لنهدينهم سبلنا. നമ്മുടെ മാർഗ്ഗത്തിൽ പരിശ്രമിച്ച ആൾക്കാർക്ക് നാം നല്ല നല്ല വഴികൾ കാണിച്ചു കൊടുക്കുമെന്ന് അല്ലാഹു പറയുന്നു. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഇന്നഹു മയ്യത്തഖി വയസ്ബിർ ഫഇന്ന അല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. ആരെങ്കിലും ഭയപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിച്ചുകൊണ്ട് ക്ഷമ ജീവിതത്തിൽ അവലംബിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹ്സാനുള്ള ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും പാഴാക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ വമാ റബ്ബുക ബിദല്ലാമിൽ ലിൽഅബീദ്, അടിമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ദുൽമ പ്രവർത്തിക്കുകയില്ലെന്ന് അല്ലാഹുവിന്റെ വാഗ്ദാനം ഉണ്ടല്ലോ. ഇത്രയും അധികം ആയത്തുകളിൽ അല്ലാഹു നമ്മോട് പറയുന്നു, നിങ്ങൾ ചെയ്യുന്നത് സൽക്കർമ്മമാണെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ചില ആൾക്കാർ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യും, പക്ഷേ കിതാബ് മുന്നിട്ടതിന്റെ പേരിൽ അവൻ നരകത്തിൽ പ്രവേശിക്കും. അതിലൊരു ചെറിയ വൈരുദ്ധ്യമില്ലേ എന്ന് ചില ആൾക്കാരുടെ മനസ്സിൽ തോന്നാൻ സാധ്യതയുണ്ട്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ, തുല്ലാബുകളുടെയും അതേപോലെ തന്നെ തൊലബുൽ ഇൽമിന്റെയും പ്രാധാന്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില ആൾക്കാർ ഈ കാലഘട്ടത്തിൽ അള്ളാഹു അത്തരത്തിലുള്ള മോശക്കാരിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്നതാണ്. മോശക്കാരിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സ്വന്തമായിട്ട് പണ്ഡിതന്മാരായിട്ട് ചമയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് അവർ വലിയ തുല്ലാബുകളായിട്ട് ചമയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇൽമു പഠിക്കുന്ന തുല്ലാബുകളെയും ഉലമാക്കളെയും മോശമായിട്ട് കാണുന്ന ആൾക്കാർ, സ്വന്തമായിട്ട് ഏതെങ്കിലും കിതാബ് എടുത്ത് വായിച്ചിട്ട് ഞാനാണ് വലിയ സംഭവം എന്ന രീതിയിൽ ബാക്കിയുള്ള ആൾക്കാരോട് പെരുമാറുന്ന ജനങ്ങൾ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇന്റർനെറ്റിന് മുമ്പിലൊക്കെ അവലംബിച്ചുകൊണ്ട് സ്വന്തമായി പഠിച്ച് ഫതവ് കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആൾക്കാർ, ഉലമാക്കളുടെ മുമ്പിൽ മുട്ടുകുത്തിയിരിക്കാതെ, ഉലമാക്കളുടെ അടുക്കൽ പോയി പഠിക്കാതെ, ഉലമാക്കളുടെ ഷുറൂഹാത്തുകൾ വായിക്കാതെ, തോന്നിയ രീതിയിൽ ഹദീസുകൾ വ്യാഖ്യാനിക്കുന്ന, സ്വന്തം ഫഹമും അവന്റെ ചിന്തയും ഉപയോഗിച്ചുകൊണ്ട് ഹദീസുകൾ വ്യാഖ്യാനിക്കുന്ന ആൾക്കാരൊക്കെ ചിന്തിക്കുക. അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കേണ്ടത് എന്താ? പ്രിയപ്പെട്ടവരിവിടെയാണ് നമ്മൾക്ക് തുല്ലാബുകളുടെ വില മനസ്സിലാകുക. കാരണം ഈ ഹദീസ് ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ വായിച്ചാൽ ഇത്തരത്തിലുള്ള ആയത്തുകളുമായിട്ട് ഒരുപക്ഷെ നമ്മൾക്ക് വൈരുദ്ധ്യം തോന്നിക്കും. കാരണം ആയത്തുകളിൽ അള്ളാഹു പറയുന്നു, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് അള്ളാഹു പ്രതിഫലം നൽകും. ഈ ഹദീസിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, സൽക്കർമ്മങ്ങൾ ചെയ്താലും ഇല്ല, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ നരകത്തിൽ പ്രവേശിക്കും. അപ്പൊ എങ്ങനെയാണ് അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ബാക്കിയുള്ള ഹദീസുകൾ കൂടി നമ്മൾ നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാക്കിയുള്ള ഹദീസുകൾ കൂടി നമ്മൾ പഠിക്കണം. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, അൽ ഹദീസു ഇദാ ലം തുജ്മഉ തുറുഖു. ഒരു ഹദീസ് അത് വന്നിരിക്കുന്ന എല്ലാ രീതികളും നമ്മൾ നോക്കിയിട്ടില്ല എങ്കിൽ, ലം തഫ്ഹമുഹു, അതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. വൽ ഹദീസു യുഫസ്സിറു ബഅദുഹു ബഅദാ, ഹദീസിന്റെ ചില ഹദീസിന്റെ ഭാഗങ്ങൾ മറ്റു ചില ഹദീസിനെ വിശദീകരിക്കുന്നു എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വചനങ്ങൾ യഹ്യ ബിൻ മുഅയ്യിൻ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത്, അലി ബിൻ അബ്ദുല്ലാഹിൽ മദീനി നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത്, അബ്ദുല്ലാഹി ബിൻ മുബാറക് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത്, അബു ഹാതിം റാസി നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹദീസുകൾ നമ്മൾ മനസ്സിലാക്കാൻ എപ്പോഴും ബാക്കിയുള്ള ഹദീസുകൾ നമ്മൾ പഠിക്കണം. അതുകൊണ്ടാണ് ഉലമാക്കളുടെ അടുക്കൽ ഇരുന്നു കൊണ്ട് ഇൽമു പഠിക്കണം എന്ന് പറയുന്നത്. കേവലം ഇന്റർനെറ്റ് അവലംബിച്ചുകൊണ്ട് നാലക്ഷരം പഠിച്ചിട്ട് ബാക്കിയുള്ള തുല്ലാബുകളെയും, അവരൊന്നും സലഫികളല്ല, അവരൊക്കെ സലഫിയത്തിന്റെ പുറത്താണ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ എപ്പോഴും ചിന്തിക്കുക. ഈ പറയുന്ന ഉലമാക്കൾ, ഈ പറയപ്പെടുന്ന ഉലമാക്കളും തുല്ലാബുകളും ഇങ്ങനെ പണ്ഡിതന്മാരുടെ മുമ്പിൽ ധാരാളം വർഷങ്ങൾ ഇരുന്ന് പഠിച്ചിട്ടും അവരുടെ വിഷയത്തിൽ കുറ്റപ്പെടുത്തുക എന്നുള്ളത് വളരെ മോശമായ ഒരു കാര്യമാണ്. എന്നിരുന്നാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്താണ് ഈ ഹദീസ് കൊണ്ടുള്ള ഉദ്ദേശം? സഹീഹുൽ ബുഖാരിയിൽ സഹൽ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, ഇന്ന റജുല ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, ചില ആൾക്കാർ സ്വർഗാവകാശികളുടെ അമലുകൾ ചെയ്യും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ ഒരു സിയാദത്തുണ്ട്, ഒരു വചനമുണ്ട്. നേരത്തെ ഹദീസിൽ അതില്ലായിരുന്നു. എന്താണ്? ഫീമാ യബ്ദു ലിന്നാസ്, ജനങ്ങൾ മനസ്സിലാക്കുന്നതനുസരിച്ച്. അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ എന്താണ്? സൽക്കർമ്മങ്ങളാണ്. ജനങ്ങൾ മനസ്സിലാക്കുന്നതനുസരിച്ച്, ജനങ്ങൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ എന്താ? നല്ല നല്ല കാര്യങ്ങളാണ്. അതേപോലെ തന്നെ നരകത്തിന്റെ വിഷയത്തിലും അവൻ ചെയ്യുന്ന കാര്യങ്ങൾ മോശം മോശം കാര്യങ്ങളാണ്, ജനങ്ങൾ മനസ്സിലാക്കുന്നതനുസരിച്ച്. പക്ഷെ അള്ളാഹുവിന്റെ മുമ്പിൽ അങ്ങനെയാണോ? അല്ല. അള്ളാഹുവിന്റെ മുമ്പിൽ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല കാര്യമല്ല. ഇപ്പൊ ഉദാഹരണത്തിന്, ഒരു വ്യക്തി നമസ്കരിക്കുന്നു, നോമനുഷ്ഠിക്കുന്നു, ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്താ? അവൻ ചെയ്യുന്ന നല്ല കാര്യമാണ്. പക്ഷെ അള്ളാഹുവിന്റെ മുമ്പിൽ അത് നല്ല കാര്യമായിരിക്കില്ല. എന്തുകൊണ്ട്? ഒന്നിക്കൽ ആ അമലിൽ മോശമായ വല്ല വിഷയം ഉണ്ടാവും, ഒന്നിക്കൽ അവൻ ആളെ കാണിക്കാൻ വേണ്ടിയായിരിക്കും അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവന്റെ നിയ്യത്ത് മോശമായിരിക്കും. ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ, ഫീമാ യബ്ദു ലിന്നാസ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം, ഇഷാറത്തുൻ ഇലാ അന്ന ബാത്തിനൽ അംരി യകൂനു ബിഖിലാഫി ദാലിക്, അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ പുറമേ ഒരു രീതിയിലാണെങ്കിലും അതിന്റെ അകം അങ്ങനെയല്ല. അവന്റെ മനസ്സിന്റെ അകത്തുള്ള ആ ഒരു കാര്യം കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് മോശമായ പര്യവസാനം നൽകിയത്. മോശമായ പര്യവസാനം നൽകിയ എന്തുകൊണ്ടാ? അവന്റെ മനസ്സിൽ മോശമായ ചിന്തയായിരുന്നു. നമസ്കരിക്കുമ്പോൾ അവൻ ചിന്തിച്ചത് എന്താ? ആൾക്കാരെ കാണണം, സദഖ കൊടുക്കുമ്പോൾ ആൾക്കാരെ തന്നെ സംബന്ധിച്ച് വലിയ പുകഴ്ത്തണം, അതേപോലെ തന്നെ ഖുർആൻ ഓതുമ്പോൾ ആൾക്കാരെ തന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണെന്ന് പറയണം എന്ന ചിന്തയിലാണ് അവൻ ഖുർആൻ ഓതിയത്. അതുകൊണ്ട് തന്നെയാണ് അവന് സൂഉൽ ഖാത്തമത്. ശേഷം പറയുന്നു, ഫതിൽകൽ ഖസ്ലതുൽ ഖഫിയ തൂജിബു സുഅൽ ഖാതിമ. ഇത്തരത്തിലുള്ള മോശമായ ചിന്താഗതികളാണ് മനുഷ്യന് എപ്പോഴും മോശമായ പര്യവസാനങ്ങൾ നൽകുന്നത് എന്ന് ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് നമ്മൾ മനസ്സിലാക്കുന്നത് സഹൽ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിന് ഒന്നിച്ചായിരിക്കണം. സ്വർഗ്ഗവകാശികളുടെ അമൽ ചെയ്യുകയും ശേഷം നരകത്തിൽ പോകാനുള്ള കാരണം എന്തായിരുന്നു? അവൻ സ്വർഗ്ഗവകാശികളുടെ അമൽ ചെയ്തു, ശരി തന്നെ, പക്ഷേ അത് ജനങ്ങളുടെ കാഴ്ചപ്പാടിലാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ അവൻ ചെയ്ത സ്വർഗ്ഗവകാശികളുടെ അമലാണോ? അല്ല, കാരണം അവൻ ചെയ്തത് ആൾക്കാരെ കാണിക്കാനാണ്. അത് ജനങ്ങൾക്കറിയില്ലല്ലോ. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവനെ കാണുന്നത് എന്താ? നിസ്കരിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, ധാരാളം സദഖ ചെയ്യുന്നു, സൽക്കർമ്മങ്ങളിൽ അവൻ മുന്നേറുന്നു. പക്ഷേ റബ്ബിന്റെ മുമ്പിൽ അവരിതൊന്നും ചെയ്തത് സത്യസന്ധമായിട്ടല്ല. അതുകൊണ്ടാണ് അവൻ നരകത്തിന്റെ അവകാശിയായത്. അപ്പോൾ ഈ ആയത്തും നേരത്തെ പറഞ്ഞ ആയത്തുകളും ഈ ഹദീസ് നമ്മൾ യാതൊരു വൈരുദ്ധ്യവും ഇല്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്, ഹദീസുകൾ മനസ്സിലാക്കണമെങ്കിൽ ബാക്കിയുള്ള ഹദീസുകളുമായി താരതമ്യം ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അപ്പോൾ എന്തിരുന്നാലും ഇദ്ദേഹം ഇവിടെ ചെയ്തിരുന്ന കർമ്മങ്ങൾ നല്ല കാര്യങ്ങളല്ല, മറിച്ച് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യങ്ങളാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് മോശമായ കാര്യങ്ങളായിരുന്നു. സലഫുകൾ പറയാറുണ്ട്, അൽ ഖവാതി മീറാസു സവാബിഖ്. ഒരു മനുഷ്യൻ ആദ്യം ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന കർമ്മങ്ങൾ എത്രത്തോളം നല്ലതാണോ അതനുസരിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഖാതിമത്ത് കൊടുക്കുന്നത്. ഒരു വ്യക്തി നല്ല രീതിയിൽ അള്ളാഹുവിന് വേണ്ടി മാത്രം സദഖ ചെയ്ത്, സക്കാത്ത് ചെയ്ത്, നമസ്കരിച്ച്, സൽക്കർമ്മങ്ങളുടെ ബാബുകളൊക്കെ റബ്ബ് സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുകയാണെങ്കിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ അൽ ഫവാഇദിലൊക്കെ പറയുന്നത് പോലെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും അവനെ പാഴാക്കുകയില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മിൻഹാജു സുന്നയിൽ പറയുന്നു, ഒരു വ്യക്തി അവന്റെ ഇസ്തിതാഅത്ത് അനുസരിച്ച്, അവന്റെ കഴിവനുസരിച്ച് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി പരിശ്രമിച്ചാൽ അള്ളാഹു അവനെ സ്വർഗ്ഗവകാശങ്ങളിൽ ഉൾപ്പെടുത്തുമെന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മിൻഹാജു സുന്നയിൽ പറഞ്ഞതിന്റെ അർത്ഥവും ഇത് തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഹദീസിന്റെ ഉദ്ദേശം ഒരു വ്യക്തി സൽക്കർമ്മങ്ങൾ ചെയ്യും, അങ്ങനെ നരകത്തിൽ പോകും എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഒരു വ്യക്തി സൽക്കർമ്മങ്ങൾ ചെയ്യും, ജനങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ അവൻ ചെയ്തത് മോശമായ കർമ്മങ്ങളാണ്. ഇതോടുകൂടി നാലാമത്തെ ഹദീസും ഇവിടെ നമ്മൾ തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ പെട്ടെന്ന് സ്പീഡായിക്കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനുള്ള കാരണം അധിക സമയം നിങ്ങളിൽ നിന്ന് എടുക്കേണ്ട എന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ട് മനസ്സിലാക്കാത്ത ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കലും തെറ്റായിട്ട് മനസ്സിലാക്കരുത്. അത് ഇൻഷാഅല്ലാഹ് സംശയമുള്ള ആൾക്കാർക്ക് ചോദിക്കാം. അതേപോലെ തന്നെ ഞാൻ ആവർത്തിക്കുകയാണ്, എന്റെ സംസാരത്തിൽ വല്ല തെറ്റുകളും വന്നിട്ടുണ്ടെങ്കിൽ, വല്ല വാക്കു പിഴവുകളോ ആണെങ്കിൽ അത് നിങ്ങൾ മാപ്പാക്കി തരിക. കാരണം എനിക്ക് മലയാള ഭാഷയിൽ വലിയ കഴിവില്ല, ഒരു ഭാഷയിലും വലിയ കഴിവില്ല. അതുകൊണ്ടാണ്, എന്റെ ന്യൂനതയാണ്. അതല്ലാതെ എളിമയായിട്ട് വല്ല തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാം. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാക്കാനും ഹക്ക് സ്വീകരിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ സംസാരത്തിൽ വല്ല ഖൈറുമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് മാത്രമാണ്, വല്ല ഷെറുമുണ്ടെങ്കിൽ എന്റെയും പിശാജിന്റെയും ഭാഗത്തു നിന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ അതിൻ്റെതായ തനി രൂപത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യത്തിന്റെ പാതയിൽ എപ്പോഴും ഉറച്ചു നിൽക്കുവാനും സത്യത്തിന്റെ ആൾക്കാരുടെ കൂടെ നിന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയെ കണ്ടുമുട്ടാനും അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.